Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഈ സൂത്രത്തെ സംബന്ധിച്ചുള്ളതാണ്. ഭക്തി സമന്വയം എന്ന സൂത്രത്തിൽ ഇന്ന് നിഷേധാർത്ഥമാണെന്ന് പറഞ്ഞു. നമ്മൾ പറയുന്നു എഴുതുന്നതും വളരെ ശ്രദ്ധിക്കണം. ഭക്തി സമന്വയം എന്ന സൂത്രത്തിൽ ഇന്ന എന്നാണ്. ഭക്തി സമന്വയം എന്ന സൂത്രത്തിൽ ഇന്ന ഭക്തി സമന്വയം, അതായത് ന എന്ന് പറയുന്ന ഒരു ശബ്ദമേ ഇല്ല. ചോദ്യം ചോദിച്ചിരിക്കുന്ന ആളാണ് ഭക്തി സമന്വയം എന്ന സൂത്രത്തിൽ ഇന്ന നിഷേധാർത്ഥമാണ് എന്ന് പറഞ്ഞു. ഭക്തി സമന്വയം എന്ന് പറയുന്ന സൂത്രത്തിൽ ന ഇല്ല. പിന്നെ എന്താണ് അവിടെ തു എന്നുള്ളൊരു ശബ്ദമുണ്ട്, അതിന്റെ നിഷേധാർത്ഥം എന്നാണ് പറഞ്ഞത്. അത് ശ്രദ്ധിക്കണം. അവിടെ നായില്ല, തു ഉണ്ട്. നിഷേധാർത്ഥം, ആ നിഷേധാർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ്? അത് വിശദമാക്കാനാണ് പറഞ്ഞത്, ന എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. അപ്പൊ അത് എളുപ്പം മനസ്സിലാകും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ ആ സൂത്രത്തിൽ എല്ലാ വേദാന്ത വാക്യങ്ങളും സമന്വയിക്കുന്നു എന്നാണ്. സമന്വയ സമന്വയിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വേദാന്ത വാക്യങ്ങളും താത്പര്യപൂർവ്വം ബ്രഹ്മതത്വത്തെ പ്രതിപാദിക്കുന്നു എന്നാണ്. അപ്പോൾ നിഷേധാർത്ഥം, നിഷേധാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പൂർവപക്ഷികളുടെ ആശയങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സൂത്രത്തിൽ തന്നെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ നിഷേധിക്കുകയല്ല, അല്ലെങ്കിൽ വേദാന്ത വാക്യങ്ങളുടെ താല്പര്യത്തെ നിഷേധിക്കുകയല്ല. അവിടെ നിഷേധാർത്ഥം എന്ന് പറയുന്നത് ഒരു സൂത്രത്തിന് ഒരു പൂർവപക്ഷം ഉണ്ടാവും. ചിലപ്പോൾ ആ സൂത്രത്തിന് മുമ്പ് പൂർവപക്ഷ സൂത്രം വരും. ചില പ്രകരണങ്ങളിൽ ബ്രഹ്മസൂത്രത്തിന് മുന്നോട്ട് എൻ്റെ അങ്ങനെയാണ്. ഒരു സൂത്രം എന്ന് പറയുന്നത് സിദ്ധാന്ത സൂത്രമായിരിക്കത്തില്ല, പൂർവപക്ഷ സൂത്രമായിരിക്കും. അത് കഴിഞ്ഞെടുത്തൊരു സിദ്ധാന്ത സൂത്രം വരും. അപ്പോൾ ഒരു പൂർവപക്ഷത്തിന് സിദ്ധാന്തി സമാനം പറയുന്ന രീതിയിലായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൂർവപക്ഷത്തിന് സൂത്രമില്ല. പൂർവപക്ഷത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ പൂർവപക്ഷത്തെ നിഷേധിച്ചിട്ട് സിദ്ധാന്തത്തെ വിശദീകരിക്കും. അപ്പൊ താൻ മനസ്സിൽ കണ്ട പൂർവപക്ഷങ്ങളെ നിഷേധിക്കാൻ വേണ്ടി സൂത്രകാരൻ ഒരു തൂ ശബ്ദം പ്രയോഗിച്ചു. അല്ലാതെ നിഷേധ വാക്യങ്ങളുടെ അർത്ഥം ആ സമന്വയിക്കുന്നിടത്ത് എന്തെങ്കിലും നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അവിടെ പൂർവപക്ഷമായിട്ട് പൂർവമീമാംസകർ, വൃത്തികാരൻ ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആ പൂർവപക്ഷം നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. നമ്മളവിടെ നിഷേധാർത്ഥം എന്ന് പറയുന്നത് സമന്വയത്തിൽ വരുന്ന എന്തെങ്കിലും നിഷേധങ്ങൾക്ക് വേണ്ടിയല്ല, ആ സൂത്രത്തിന് ബാഹ്യമായിട്ട് ഒരു പൂർവപക്ഷം ഉണ്ടായിരുന്നു. ആ പൂർവപക്ഷത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് തു എന്ന് പറഞ്ഞിട്ട് അതിനെ നിഷേധിച്ചിട്ട് തത്ത് സമന്വയ എന്ന് പറഞ്ഞ് അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ അവിടുത്തെ പൂർവപക്ഷ സൂത്ര ബാഹ്യമാണ്. അതിനെ നിഷേധിക്കാൻ വേണ്ടി സൂത്രത്തിൽ തു എന്നൊരു ശബ്ദം പ്രയോഗിക്കുന്നതാണ്. അത് ചോദിച്ചിരിക്കുന്നു, ബ്രഹ്മജ്ഞാനം പ്രത്യക്ഷമായി മാത്രമല്ല പരോക്ഷമായിട്ട് പോലും കാര്യമല്ലെന്നിരിക്കും. ബ്രഹ്മജ്ഞാനം കാര്യമല്ല എന്ന് പറയുന്നില്ല ഒരിടത്തും. പരോക്ഷമായിട്ടുള്ള ബ്രഹ്മജ്ഞാനം പ്രയോജനമില്ലാത്തതെന്നല്ല പറയുന്നത്. പരോക്ഷമായിട്ടുള്ള ആ ജ്ഞാനമാണ് പിന്നീട് അപരോക്ഷമായ അനുഭൂതിയിലേക്ക് നയിക്കുന്നത്. കാര്യമല്ല എന്ന് പറയുന്നില്ല. പരോക്ഷമായ ജ്ഞാനത്തിന് അവിദ്യയെ നശിപ്പിക്കുന്നതിനുള്ള ശേഷിയില്ല പൂർണ്ണമായി. എന്നതുകൊണ്ടത് നിഷ്പ്രയോജനമെന്നല്ല പറയുന്നു. പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ അപരോക്ഷ ജ്ഞാനത്തിന്റെ അന്തരംഗമായ സാധന എന്നുവെച്ചാൽ അതിനോട് ഏറ്റവും അടുത്ത് നയിക്കുന്ന കരണം സാധനയാണ് പരോക്ഷ ജ്ഞാനം. അതുകൊണ്ട് പരോക്ഷ ജ്ഞാനം കാര്യമല്ല എന്നല്ല, അത് പ്രയോജനമുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. പരോക്ഷ ജ്ഞാനം ദൃഢമായി അപരോക്ഷ ജ്ഞാനമായി അത് മാറും. അങ്ങനെ അപരോക്ഷ ജ്ഞാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനവും രണ്ടും സഫലമാണ്. അതല്ല എങ്ങനെ സഹായിക്കുന്നു? അത് നിഷ്പ്രയോജനം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ വിഷയമാക്കുന്നില്ല, പക്ഷെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ആ രീതിയിൽ തന്നെ സഫലമാണ്. ജ്ഞാനം വ്യർത്ഥമെന്നൊരിടത്തും പറയുന്നില്ല. ജ്ഞാനത്തിന് ബ്രഹ്മത്തെ വിഷയമാക്കാൻ പറ്റില്ല. വിഷയജ്ഞാനം എങ്ങനെയാണോ വിഷയങ്ങളെ വിഷയമാക്കുന്നത്, പുസ്തകത്തെ കുറിച്ച് അറിവുണ്ടായിക്കഴിഞ്ഞാൽ അറിവിന് പുസ്തകം വിഷയമായി. അതുപോലെ ആത്മ അനുഭവത്തിന് ബ്രഹ്മത്തെ വിഷയമാക്കാൻ പറ്റുന്നില്ല. ബ്രഹ്മജ്ഞാന കാരണമുണ്ട് ശ്രുതി വാക്യം. വാക്യം എന്ന് പറയുന്നതിന് കാരണമാണ് ശ്രവണം. ജന്യമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ശ്രവണം എങ്ങനെ ജന്യമാകുന്നു? ശ്രവണ ജന്യമാകുന്നു ശ്രവണം കൊണ്ട്, അതിന്റെ അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് ജ്ഞാനം ജന്യമാകുന്നു. അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് അധികാരി യോഗ്യനാണെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് ജന്യമാകുന്നു. അത് പിന്നെ പറയുന്ന എന്താണ്? അത് കർത്തൃതന്ത്രമല്ല വസ്തുതന്ത്രമാണ് എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. ജ്ഞാനം ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നില്ല, ജ്ഞാനത്തിന് കാരണമില്ലെന്ന് പറയുന്നില്ല. ജ്ഞാനത്തിന് കാരണമുണ്ട്, അത് ശ്രുതിവാക്യം ശ്രവണമാണ്. അതാണ് ജ്ഞാനത്തിന് കാരണം. അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു, അത് പറയുന്നുണ്ട്. അത് അതിന് പ്രയോജനമുണ്ട്, അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. പക്ഷേ അത് തന്റെ ഇച്ഛയ്ക്ക് പൗരുഷത്വത്തിന് അധീനമായി ഉണ്ടാകുന്നതല്ല, മറിച്ച് വസ്തു എങ്ങനെയോ അതിനനുസരിച്ചുണ്ടാകുന്നു. അതാണ് അതിന്റെ വസ്തുതന്ത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈശ്വരൻ ആ ജ്ഞാനത്തെ കൊടുക്കുന്നു, ജീവൻ ആ ജ്ഞാനത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വേണമെങ്കിലും പറയാം. ഇത് ദാമി ബുദ്ധിയോഗം എന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചതാണ്. ജ്ഞാനത്തിന് കാരണമില്ല എന്നുള്ളതല്ല, ശ്രവണമനനം നിധ്യാസനങ്ങളെല്ലാം ജ്ഞാനത്തിന് കാരണമാണ്. പക്ഷെ ജീവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ജീവനോട് ആഗ്രഹിക്കുക, അത് ബലം പ്രയോഗിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് സ്വതേ ഉണ്ടാകുന്നതാണ് എന്ന് പറയാം. വസ്തുവിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു, അതിന് കാരണമുണ്ട്. ജ്ഞാനം സദ്യോജാതം ആണെങ്കിൽ കാലബദ്ധമായ മനനാദി ക്രിയകൾ ജ്ഞാനഹേതുവായി ഭവിക്കുന്നില്ല. അത് ജ്ഞാനം എന്ന് പറയുന്നത്, അത് നമ്മൾ വളരെ വിശദീകരിച്ച് ചർച്ച ചെയ്തതാണ്. ജ്ഞാനം വസ്തുവിനനുസരിച്ച് എല്ലാ ജ്ഞാനവും, ബ്രഹ്മജ്ഞാനം മാത്രമല്ല, എല്ലാ ജ്ഞാനങ്ങളും വസ്തുവിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്യുന്ന ഭാവന അതൊരു മാനസിക ക്രിയയാണ്, പക്ഷെ അതിന് ജ്ഞാനമായിട്ടല്ല കണക്കാക്കുന്നത്. ജ്ഞാനം ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടായി എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ മനന നിധ്യാസനങ്ങളുടെ ആവശ്യമില്ല. ഉത്തമാധികാരിക്ക് ശ്രവണം കൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടാകും, അവിടെ മനന നിധ്യാസനങ്ങൾ ആവശ്യമില്ല. അങ്ങനെ ജ്ഞാനം ഉണ്ടാകാത്തവർക്ക് അവിദ്യയെ അല്ലെങ്കിൽ അവിദ്യാ കാര്യങ്ങൾ എല്ലാം നിവർത്തിക്കുന്നതിന് മനന നിധ്യാസനങ്ങൾ ആവശ്യമാണ്. ചിത്തശുദ്ധി വരെയുള്ള പ്രയോജനങ്ങൾ ചെയ്യും. അത് പറയുമ്പോൾ മനന നിധ്യാസനങ്ങൾ വ്യർത്ഥമുണ്ട്. ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ മനന നിധ്യാസനങ്ങൾ പ്രയോജനമില്ലാത്തതല്ല. ജ്ഞാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് തടസ്സമുള്ളത് കൊണ്ടാണ്. ആ തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ മനന നിധ്യാസനങ്ങൾ ആവശ്യമാണ്. അങ്ങനെ അത് പരമ്പരയായിട്ട് മനന നിധ്യാസനങ്ങൾ ജ്ഞാനത്തിന് കാരണമായി തീരുന്നു. അവർ പല ആചാര്യന്മാർ അതെങ്ങനെ വരുന്നു, മുഖ്യം ഏതാണ്, ശ്രവണമാണോ, അത് വിചാരമാണോ മുഖ്യം, അതോടെ മനസ്സാണോ മുഖ്യം, ഇത്തരം കാര്യങ്ങളെല്ലാം പല ആചാര്യന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഈ മനന നിധ്യാസനങ്ങൾ ആവശ്യമാണ്. ശ്രവണം കൊണ്ട് ഞാൻ ഉണ്ടായില്ലെങ്കിൽ, അപരോക്ഷം ഞാൻ ഉണ്ടായില്ലെങ്കിൽ, ദശമഹത്വമസി എന്ന് പറയുമ്പോൾ കേൾക്കുന്നവന് ഞാൻ ദശമനാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു. അതുപോലെ തത്വമസി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവന് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ഉണ്ടാകണം. യോഗ്യനാണെങ്കിലും ഉണ്ടാകും. ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവിടെ ശ്രവണ ബന്ധങ്ങൾ ആവശ്യമാണ്. ഇന്ന് ജ്ഞാനം സംസ്കാരം സംസ്കാരിയും അല്ലെങ്കിൽ അതിനധികാരി പറയാൻ പറ്റുമോ? അതായത് ജ്ഞാനത്തിന് അധികാരി എന്ന് പറയുന്നത് വ്യക്തിയുടെ യോഗ്യത അനുസരിച്ചിട്ടാണ്. ജ്ഞാനാധികാരി എന്ന് പറയുന്നു വ്യക്തിയുടെ യോഗ്യത എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ ശുദ്ധി അനുസരിച്ച്. ജ്ഞാനത്തിനുണ്ട് അധികാരി ഭേദം. അന്ധകരണം അത് സംസ്കാരി എന്ന് പറയുന്നു, അതുമായിട്ട് ബന്ധമില്ല. സംസ്കാരി എന്ന് പറയുന്നത് അതൊരു മോക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ഉപാദ്യം, വികാര്യം, ആപ്യം, ഈ നാല് തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സംസ്കാരിയം. ഉപാദ്യം, വികാര്യം, ആപ്യം, സംസ്കാരിയം, നാല് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് ജ്ഞാനത്തിന് വേണ്ടിയല്ല അവിടെ ചർച്ച ചെയ്ത്, മോക്ഷം എന്നുള്ള വിഷയത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. മോക്ഷം ഈ നാല് തരത്തിലുള്ള കാര്യവുമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ഉത്പാദ്യമോ വികാര്യമോ സംസ്കാരിയമോ ആപ്യവുമായ ഒരു കാര്യമാണ് എന്നല്ല ചർച്ച ചെയ്തത്. മോക്ഷം എന്ന് പറയുന്നത് ജ്ഞാനം അല്ല മോക്ഷം, ജ്ഞാനം മോക്ഷത്തിന് കാരണം. അതായത് അവിടെ നമുക്ക് സംശയം വരുന്നത് സ്വരൂപം ആയിരിക്കുന്നത് ജ്ഞാനമാണ്, ആത്മാവായിരിക്കുന്ന ജ്ഞാനം. ഇവിടെ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ജ്ഞാനമാണ്, അത് സ്വരൂപജ്ഞാനമല്ല. ജ്ഞാനം എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലും പ്രയോഗിക്കും. ഒന്ന് ആത്മസ്വരൂപം, അതിനെ ജ്ഞാനം എന്ന് പറയും. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം, അത് സ്വരൂപമായിരിക്കുന്ന ജ്ഞാനമല്ല, മറിച്ച് സാക്ഷാത്കാര രൂപത്തിലുള്ള ജ്ഞാനമാണ്. അല്ലെങ്കിൽ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് വൃത്തിജ്ഞാനമാണ്. അതാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്. സ്വരൂപഭൂതമായിരിക്കുന്ന ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കട്ടെ, മറിച്ച് ആ ജ്ഞാനം എന്ന് പറയുന്നതിനെ ആശ്രയിച്ചാണ് അജ്ഞാനം നിലനിൽക്കുന്നത്. അതിനാണ് ഉദാഹരണം പറയുന്നത് വെളിച്ചത്തിനെ ആശ്രയിച്ച് ഇരുട്ട് നയിക്കുന്നു, വിളക്കിന്റെ ചുവട്ടിൽ ഇരുട്ടിരിക്കുന്നു. വിളക്ക് ആ ഇരുട്ടിനെ നശിപ്പിക്കുന്നില്ല. ആ ഇരുട്ടിനെ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ അടുത്ത് വേറൊരു വിളക്ക് കൊണ്ടുവരണം. വേറെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ആ ഇരുട്ടിനെ നശിപ്പിക്കാൻ. അതായത് ആത്മാവ് എന്റെ സ്വരൂപം തന്നെ ജ്ഞാനമാണ്. ആ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ഈ അജ്ഞാനം ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ പറയുന്നു മായ ഈശ്വരനിരിക്കുന്നു, ഈശ്വരൻ മായ ഉപയോഗിക്കുന്നു, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു മായ എന്ന് പറയുന്നത് പോലെ ഈ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു അജ്ഞാനം. അത് അനാദി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രകൃതി പുരുഷം ജീവ വിദ്യനാദി ഉഭാവതി, മായയും മായാവിയും ആത്മാവും അവിദ്യയും ഇത് രണ്ടും അനാദിയാണ്. അനാദിയായി രണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടൊന്നും മറ്റൊന്നിനെ നശിപ്പിക്കുന്നില്ല. ആത്മാവും അവിദ്യയും നശിപ്പിക്കുന്നില്ല, അത് നശിക്കത്തിന് മറിച്ച് അത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ബന്ധനം. ജ്ഞാനം കൊണ്ട് മോക്ഷം നേടുക എന്ന് പറയുമ്പോൾ ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഒരു വിവേകവൃത്തി ജ്ഞാനം അവിടെ ഉദയം ചെയ്യുന്നു. അങ്ങനെ ഉദയം ചെയ്യുന്ന ആ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? ആ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനം ശേഷിക്കുന്നു. അത് സംസ്കാരിയമാണോ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനം, അതാണ് മോക്ഷം. അത് സംസ്കാരിയമാണോ അല്ല എന്നുള്ളതാണ്. ജ്ഞാനം സംസ്കാരിയമാണോ അല്ലേ എന്നുള്ളതല്ല നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നത്, മോക്ഷം സംസ്കാരിയമാണോ അല്ലേ എന്നുള്ളതാണ്. അപ്പൊ ജ്ഞാനം സംസ്കാരിയമാണ് എന്ന് ചർച്ച ചെയ്യുന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതങ്ങനെയല്ല, മോക്ഷം സംസ്കാരിയും വികാരിയും ആപ്യം ഇതൊന്നുമല്ല എന്നാണ് സമർപ്പിച്ചത്. അപ്പൊ ജ്ഞാനം കർമ്മ ഇതിനുള്ള അധികാരി ഭേദമുണ്ട്. അന്ധകരണത്തിൽ അശുദ്ധിയുണ്ടെങ്കിൽ അയാൾ ജ്ഞാനത്തിന് അധികാരിയല്ല, കർമ്മത്തിനാണ് അധികാരി. അയാൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, അന്ധകരണം ശുദ്ധമാകുന്നതിനനുസരിച്ച് അയാളുടെ ജ്ഞാനാധികാരിത്വം വരുന്നു. അങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തു വരുന്നത് പദാർത്ഥങ്ങളുടെ ചതുർവിംശതി ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കാവുന്നതാണ്. അത് വലിയൊരു വിഷയമാണ്. ചതുർവിംശതി ഗുണങ്ങൾ എന്ന് പറയുന്നത് ന്യായശാസ്ത്രത്തിലാണ് 24 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത്. അദ്വൈത ചർച്ചയിൽ അത് വലിയ ഉപയോഗമുള്ളതല്ല, എന്നാലും പൂർവപക്ഷം മനസ്സിലാക്കുന്നതിന് അത് സഹായിക്കും. ചോദിച്ചല്ല പൂർവപക്ഷം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും ഇത് പറയുന്നു എന്നുള്ളത്. പറയുന്നത് 9 ദ്രവ്യങ്ങളും 7 പദാർത്ഥങ്ങൾ, 7 പദാർത്ഥങ്ങൾ, അതിൽ തന്നെ 9 ദ്രവ്യങ്ങൾ, 24 ഗുണങ്ങൾ. അത് വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായശാസ്ത്രത്തിന്റെ മൊത്തം വിശദീകരണമാകും. അങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. എന്നാലും അതിനെക്കുറിച്ച് പറയുന്നത് രൂപം, രസം, ഗന്ധം, സ്പർശം, സംഖ്യ, പരിമാണം, പൃഥക്വം, സംയോഗം, വിഭാഗം, പരത്വം, അപരത്വം, ഗുരുത്വം, ധ്രുവത്വം, സ്നേഹം, ശബ്ദം, ബുദ്ധി, സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷം, പ്രയത്നം, ധർമ്മം, അധർമ്മം, സംസ്കാരം, ഇങ്ങനെ 24 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിപ്പോ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം, ഈ സാധാരണ പഞ്ചഭൂതങ്ങൾ കാണുന്ന ഗുണങ്ങളാണ്. രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിറം എന്നാണ് അർത്ഥം. രസം, പൃഥ്വി, തേജസ് ജലം മൂന്നെണ്ണത്തിലും രൂപമുണ്ട്. പൃഥ്വി ജലം രണ്ടെണ്ണത്തിലും രസമുണ്ട്. പൃഥ്വിയിൽ ഗന്ധമുണ്ട്, രൂപം, രസം, ഗന്ധം. സ്പർശം, പൃഥ്വി ജലം അഗ്നി വായു ഈ നാലെണ്ണത്തിലുണ്ട് സ്പർശം. സംഖ്യ, അത് പൃഥ്വി ജലം തേജസ് വായു ആകാശം കാലം ദിക് ആത്മ മനസ്സ് ഇതെല്ലാത്തിലുണ്ട് സംഖ്യ. 1, 2 എന്ന സംഖ്യ അതിലാണ് നൈയായികന്മാർ വിശദീകരിക്കുന്നത്. പരിമാണം, പരിണാമമല്ല പരിമാണം, ഹ്രസ്വം, ദീർഘം, മഹത്ത്, അണു എന്നെല്ലാം പറയുന്ന അളവ്, അതിനാണ് പരിമാണം എന്ന് പറയുന്നത്. അതും ഈ ദ്രവ്യങ്ങളിലെല്ലാം ഉണ്ട്. ആത്മാവ് മഹത്താണ്, പരമാണു അണുവാണ്, കുടം എന്ന് പറയുന്നത് മധ്യമമാണ്, കാലം ദീർഘമാണ്, ഇങ്ങനെയുള്ള പരിമാണങ്ങൾ, അളവുകൾ അത് ഈ പദാർത്ഥങ്ങളിലെല്ലാത്തിലും ഇരിക്കുന്നു. സംയോഗം, വിഭാഗം, സംയോഗം എന്ന് പറയുന്നത് ദ്രവ്യങ്ങളിലിരിക്കുന്നു. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, കാലം, ദിക്ക്, ആത്മ, മനസ്സ്, ഇതാണ് നവദ്രവ്യങ്ങൾ. ഈ നവദ്രവ്യങ്ങളിലിരിക്കുന്നു സംയോഗം, വിഭാഗം. രണ്ടെണ്ണം കൂടിച്ചേർന്നിരിക്കുമ്പോൾ അതിലിരിക്കുന്ന ഗുണമാണ് സംയോഗം. രണ്ടെണ്ണം പിരിയുമ്പോൾ ആ പിരിയുന്ന രണ്ടിലും ഇരിക്കുന്ന ഗുണമാണ് വിഭാഗം. ഇത് അതിൽ നിന്ന് വേറെയാണെന്ന് നമുക്ക് തോന്നുന്നതിന് കാരണമായി ദ്രവ്യത്തിലിരിക്കുന്നതാണ് പൃഥക്വം, ആണ് സംയോഗ വിഭാഗ പൃഥക്വം. ഗുരുത്വം, ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതിന് കാരണമായി അതിലിരിക്കുന്നതിനാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. ഒരു വസ്തുമേളിൽ നിന്ന് താഴോട്ട് വീഴണമെങ്കിൽ അതിൽ ഗുരുത്വം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ടെന്നാണ്, ഗുണം. ഗുരുത്വം, ദ്രവത്വം ജലത്തിലിരിക്കുന്നു, ഒഴുകുന്നതിന് കാരണമായിരിക്കുന്ന ഗുണം ദ്രവത്വം. സ്നേഹം, അതായത് മണ്ണിനെയും മറ്റും ഉരുട്ടിയെടുക്കുന്നതിന് കാരണമായിരിക്കുന്ന ഗുണം, അതിനാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന സ്നേഹമുണ്ട്. ശബ്ദം ആകാശത്തിന്റെ ഗുണമാണ്. ബുദ്ധി, സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷം, ധർമ്മം, അധർമ്മം, ഇതെല്ലാം ആത്മാവിലിരിക്കുന്നു. ഇതെല്ലാം ആത്മാവിന്റെ ഗുണങ്ങളായിട്ടാണ് പറയുന്നത്. സംസ്കാരം, ദ്രവ്യങ്ങളിലും ഇരിക്കുന്നു, ആത്മാവിലും ഇരിക്കുന്നു. ഓർമ്മയ്ക്ക് കാരണമായിരിക്കുന്നത് ഒരു സംസ്കാരമാണ്, അത് ആത്മാവിലിരിക്കുന്നു. ധർമാധർമ്മങ്ങൾ എന്ന് പറയുന്നത് പോലെ. പിന്നെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ പൂർവസ്ഥിതിയിലാകുന്നതിനുള്ള ഒരു വസ്തുവിലിരിക്കുന്ന പ്രവണത, അത് സംസ്കാരം എന്ന് പറയും, സംസ്കാരമാണ്. പിന്നെ സഞ്ചരിക്കുമ്പോൾ വേഗം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വസ്തുക്കളിൽ, പൃഥ്വിയിൽ രണ്ട് സംസ്കാരങ്ങളിരിക്കുന്നു, സ്ഥിതിസ്ഥാപകവും വേഗവും. കൃതി എന്നിരിക്കുന്നു, പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്നു, ആത്മാവിലിരിക്കുന്നു. ഇങ്ങനെ 24 ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ 24 ഗുണങ്ങൾ ന്യായശാസ്ത്രത്തിന്റെ വിഷയമാണ്. സംസ്കാരത്തെ മൂന്നായിട്ട് പറയും, വേഗവും, ഭാവന, സ്ഥിതിസ്ഥാപക സ്ഥിതി. അതിൽ ഭാവന എന്ന് പറയുന്നത് ആത്മാവിലിരിക്കുന്നു, വേഗം എന്ന് പറയുന്നു സ്ഥിതിസ്ഥാപകം എന്ന് പറയുന്നു പൃഥ്വിയിലും മറ്റേ ഇരിക്കുന്നു. അങ്ങനെ വിശദീകരിക്കുന്നു. വൃത്തി, വിക്ഷേപം, പ്രമ, ഇവിടെ അർത്ഥ വ്യത്യാസം. വൃത്തി എന്ന് പറയുന്ന ശബ്ദം പല പല അർത്ഥങ്ങളിൽ ദർശനങ്ങളിൽ ഉപയോഗിക്കുന്നു, വളരെ വളരെ അർത്ഥങ്ങളിൽ, പല അർത്ഥങ്ങളിൽ. പരിണാമം എന്നുള്ള അർത്ഥത്തിൽ വൃത്തി ഉപയോഗിക്കുന്നു. വൃത്തി എന്ന് വെച്ചാൽ പരിണാമം, മനസ്സിന്റെ വൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പരിണാമം. പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിൽ വൃത്തി ഉപയോഗിക്കുന്നു. ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ വൃത്തി ഉപയോഗിക്കുന്നു. ശബ്ദവും അർത്ഥവുമായിട്ടുള്ള ബന്ധം, അതിനെ വൃത്തി എന്ന് പറയും. ശക്തി, ലക്ഷണ എന്നൊക്കെ പറയുന്ന വൃത്തിയാണ്. അങ്ങനെ പല തരത്തിൽ ഈ വൃത്തി ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. വിക്ഷേപം എന്ന് പറയുന്നത് മനോവൃത്തികളെ തന്നെ, ബഹിർമുഖങ്ങളായ മനോവൃത്തികളെ വിക്ഷേപം എന്ന് പറയുന്നു. അതിന് വിക്ഷേപം എന്ന് പറയും, ബഹിർമുഖങ്ങളായിരിക്കുന്ന മനോവൃത്തികൾ. ആത്മാഭിമുഖമല്ലാതെ വിഷയാഭിമുഖമായി മനോവൃത്തികൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതിന് വിക്ഷേപം എന്ന് പറയുന്നു. പ്രമാ എന്ന് പറയുന്നത് യഥാർത്ഥമായ അനുഭവം, അതാണ് പ്രമാ. ഒരു വസ്തുവിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള അറിവുണ്ടാകാം. ഒന്ന് പ്രമ, മറ്റൊന്ന് ഭ്രമം, മറ്റൊന്ന് സംശയം. അതിന് യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നതിനാണ് പ്രമ എന്ന് പറയുന്നത്. മറ്റു രണ്ട് യഥാർത്ഥമല്ല. ഒരു വസ്തുവിനെ അതായി അറിയുന്നത് പ്രമ. വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ വ്യവഹാര അവസ്ഥയിൽ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ഈ അനുഭവം ഇത് അങ്ങനെയല്ല എന്ന് മറിച്ചുണ്ടാകാത്തടത്തോളം കാലം അതിന് പ്രമേയം എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ രജ്ജുവിൽ സർപ്പജ്ഞാനം ഉണ്ടാകും. അല്പം കഴിഞ്ഞ് പറയുന്നു, അല്ല ഇത് എനിക്കിവിടെ ഉണ്ടായ സർപ്പ അനുഭവം അത് കയറായിരുന്നു, സർപ്പം അല്ല എന്ന് പറയുന്നു. പ്രമേയം സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാകത്തില്ല. കയറിന് കയറായി തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ വ്യവഹാരം തുടരുന്നിടത്തോളം കാലം ആ അനുഭവത്തെ നമുക്ക് പിന്നെ മാറ്റി പറയേണ്ടി വരുന്നില്ല. ഞാൻ അത് കയറ് എന്നുള്ള അനുഭവം തന്നെയാണ്. ഇപ്പൊ കണ്ടാലും കയറിനെ കയറുന്നു തന്നെ അറിയുന്നു. അപ്പൊ കയറിനെ കണ്ടിട്ട് കയറുന്നു തന്നെ അറിഞ്ഞിരുന്നാൽ അത് പ്രമ. എപ്പോഴെങ്കിലും അതിന് സർപ്പമാണെന്നറിഞ്ഞാൽ പിന്നീട് വീണ്ടും അറിയേണ്ടി വരും അത് കയറാണെന്ന്. അപ്പൊ അത് അപ്രമ അല്ലെങ്കിൽ ഭ്രമം എന്ന് പറയുന്നു. പ്രമ യഥാർത്ഥ അനുഭവം ഇത് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്രമയ്ക്ക് കാരണമായിരിക്കുന്നതിന് പ്രമാണം എന്ന് പറയുന്നു. ഏതിൽ നിന്നാണ് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നത് അത് പ്രമാണം. പ്രമാ കരണം പ്രമാണം എന്ന് പറയുന്നു. ജാഗ്രതത്തിലെ കർമ്മങ്ങൾക്ക് അപൂർവം ഉള്ളതുപോലെ സ്വപ്നത്തിലെ കർമ്മങ്ങൾക്ക് അപൂർവം ഉണ്ടോ എന്നാണ്. അതിന് അപൂർവം എന്നുള്ള പറയുന്നത് സംസ്കാരം എന്നാണ്. അപൂർവം എന്ന് പറയുന്നത് തികച്ച് സാങ്കേതികമായ ഒരു പദമാണ്. നമ്മൾ സാധാരണ നമ്മുടെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം എന്നാണ് പറയുന്നത്. അതിന് അപൂർവം എന്നല്ല പറയുന്നത്. അപൂർവം എന്ന് പറയുന്നത് വൈദികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം, അതിനാണ് അപൂർവം എന്ന് പറയുന്നത്. അത് മീമാംസകർ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക ശബ്ദമാണ്. നമ്മൾ സാധാരണ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ അന്ധകരണത്തിലുണ്ടാകുന്ന സംസ്കാരത്തിന് അപൂർവം എന്ന് പറയാറില്ല. അതിന് സംസ്കാരം എന്നാണ് പറയുന്നത്. ജാഗ്രതയിലെ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നത് പോലെ തന്നെ സ്വപ്നത്തിലെ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകും. അതുകൊണ്ടാണ് സ്വപ്നത്തെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്. സ്മൃതിക്ക് കാരണമായിരിക്കുന്ന സംസ്കാരമാണ്. ജാഗ്രതയിലെ അനുഭവങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഓർക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്? ആ അനുഭവങ്ങൾ നമ്മുടെ അന്ധകരണത്തിൽ സംസ്കാരത്തെ ഉണ്ടാക്കി, ആ സംസ്കാരത്തെ കൊണ്ട് വീണ്ടും നമുക്കതിനെ സ്മരിക്കാൻ കഴിയുന്നു. സ്വപ്നത്തെ നമുക്ക് എന്തുകൊണ്ട് സ്മരിക്കാൻ കഴിയുന്നു? അതൊരു സംസ്കാരത്തെ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. സ്മൃതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസ്കാരത്തെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സ്വപ്നത്തിലെ സംസ്കാരം, സ്വപ്നത്തിലെ ആ അനുഭവങ്ങൾ നമുക്ക് സംസ്കാരത്തെ ഉണ്ടാക്കുന്നുണ്ട്. അത് സംസ്കാരമാണ്. അത് എന്തുകൊണ്ട്? അത് ജാഗ്രതത്തിന്റെ നിയമം തന്നെ അവിടെ. ജാഗ്രതത്തിൽ എന്തുകൊണ്ട് സംസ്കാരം ഉണ്ടാകുന്നു? കാരണം അനുഭവം അങ്ങനെ ഒരു സംസ്കാരത്തെ അവശേഷിപ്പിച്ചിട്ട് അത് നശിക്കത്തുള്ളൂ. അതതിന്റെ സ്വഭാവമാണ്. സ്വപ്നവും ഒരു അനുഭവമാണ്. അതിന്റെ സംസ്കാരം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ജാഗ്രത തന്നെ ഓർക്കാൻ കഴിയുന്നുണ്ട്. അദ്വൈത വേദാന്ത ശാസ്ത്ര ദൃഷ്ടിയാ സുഷുപ്തിയിൽ സൂക്ഷ്മവൃത്തി ഉണ്ടോ, ഇല്ലെങ്കിൽ ഉറങ്ങുന്നയാൾ എങ്ങനെയാണ് ഉണരുന്നത്? അദ്വൈതത്തിൽ ഈ സുഷുപ്തിയെ സംബന്ധിച്ച് പല വിശദീകരണങ്ങളുണ്ട്, പലതരത്തിൽ. കാരണം സുഷുപ്തി എന്ന് പറയുന്നത് ഈ ബ്രഹ്മം പോലെ തന്നെ പിടികിട്ടാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ പല ആചാര്യന്മാർക്ക് പല ആശയങ്ങളുണ്ട്. സുഷുപ്തിയിൽ അവിദ്യാവൃത്തി, അവിദ്യയുടെ തന്നെ ഒരു വൃത്തിയുണ്ട് എന്ന് ചിലരുടെ അഭിപ്രായമുണ്ട്. സുഷുപ്തിയിൽ അജ്ഞാനം ശേഷിക്കുന്നു, ആ അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ജാഗ്രതയിലേക്ക് ഉണർന്നു വരുന്നതെന്ന് ചിലരുടെ പക്ഷം. ചിലർ പറയുന്നത് സുഷുപ്തിയിൽ ജ്ഞാനത്തിന്റെ അഭാവമാണ്, ജ്ഞാനാഭാവമാണ് അവിടെ. അതായത് അജ്ഞാനമല്ല, ജ്ഞാനാഭാവമാണ് എന്നൊരു പക്ഷം. വേറൊരു പക്ഷം പറയുന്നത് സുഷുപ്തി അനർവചനീയമാണ്, നിർവചിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. എന്തുണ്ട് എന്തില്ല, ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് വ്യവഹാര തലത്തിലാണ്. ഏതൊരു ഒരു വസ്തു ഉണ്ടെന്നോ ഇല്ലെന്നോ എല്ലാം പറയുന്നു. സുഷുപ്തിയിൽ യാതൊരു തരത്തിലുള്ള വ്യവഹാരങ്ങളുമില്ല. പിന്നെ സുഷുപ്തിയെ കുറിച്ച് നമുക്ക് ഉണർന്നതിന് ശേഷം ഊഹിക്കാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അത് അനർവചനീയമാണ്, സുഷുപ്തി ചർച്ചയ്ക്ക് വിധേയമല്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമായ സിദ്ധാന്തം. ഏറ്റവും ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഇങ്ങനെ ആയാ ഇങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നതാണ്. ഒരേ ആശയത്തെ കുറിച്ച് തന്നെ പലതരത്തിൽ ചിന്തിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ, ഇങ്ങനെ ചിന്തിച്ചുകൂടാ, ഇങ്ങനെ ആയിക്കൂടാ എന്നൊക്കെ ചിന്തിക്കും. മുഖ്യമായി പറയുമ്പോൾ അത് അനുവചനീയം തന്നെയാണ് എന്ന് പറയാം. അപ്പോ അനുവചനീയത്തിൽ നിന്ന് അനുവചനീയമായ ജാഗ്രത ഉണ്ടാകുന്നു. അപ്പോൾ അതിന് ഇതെല്ലാം അനുവചനീയമാണല്ലോ. ജാഗ്രത അനുവചനീയമാണ്, സുഷുപ്തി അനുവചനീയമാണ്. അനുവചനീയത്തിൽ നിന്ന് അനുവചനീയമായി ഉണ്ടാകുന്നു. അതിനാണ് മായ എന്ന് പറയുന്നത് എന്ന് പറയാം. ഉണ്ട് ഇല്ല എന്ന് വാദിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തീരത്തില്ല, ആ വാദം ഒരിക്കലും അവസാനിക്കത്തില്ല. സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട്, അത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്കാരം ശേഷിക്കുന്നു, ആ സംസ്കാരം കൊണ്ട് വീണ്ടും ഉണരുന്നു. സ്വപ്നവും ജാഗ്രതവും പ്രാതിഭാസികമാണെന്ന് സ്വീകരിക്കുമ്പോൾ ഒരു സംശയം വരുന്നു. സ്വപ്നാവസ്ഥയിൽ നിന്ന് ജാഗ്രത അവസ്ഥയിൽ വരുമ്പോൾ സ്വപ്ന ലോകം മിഥ്യയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. എന്നാൽ ജാഗ്രത അവസ്ഥയിൽ നിന്ന് സ്വപ്ന, ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്. ജാഗ്രത അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥയിലേക്ക് പോകുമ്പോൾ ജാഗ്രത ലോകം മിഥ്യയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മളതിന് ശ്രമിച്ചിട്ടില്ലല്ലോ. സ്വപ്നത്തിലിരുന്നുകൊണ്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ജാഗ്രത മിഥ്യയാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ? ശ്രമിച്ചാൽ മനസ്സിലാവും. ശ്രമിക്കാത്തതിനും ബാക്കിയുള്ളവരെ പറഞ്ഞാൽ മതിയോ? ജാഗ്രതത്തിലിരുന്ന് നമ്മൾ ശ്രമിക്കുന്നത് എന്താണ്? സ്വപ്നത്തെ മിഥ്യയാണെന്ന് മനസ്സിലാക്കാൻ. ഇദ്ദേഹം ഏതെങ്കിലും സ്വപ്നത്തിൽ നിന്ന് ശ്രമിച്ചിട്ടുണ്ടോ? ജാഗ്രത മിഥ്യയാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ മനസ്സിലായാലും, ശ്രമിക്കാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല. ശ്രമിക്കണം, ഇനി സ്വപ്നം കാണുമ്പോൾ ഈ ശ്രമിക്കണം, ജാഗ്രത മിഥ്യയാണെന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, വിചാരം ചെയ്യണം. അതായത് സ്വപ്നത്തിൽ ഒരാൾ വിചാരം ചെയ്യുന്നു എന്നിരിക്കട്ടെ, സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് അയാൾ വിചാരം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ജാഗ്രതയിലിരുന്ന് സ്വപ്നം മിഥ്യയാണെന്ന് വിചാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ജാഗ്രതത്തിലുണ്ടാകുന്നതുപോലുള്ള ഏതനുഭവം സ്വപ്നത്തിലും ഉണ്ടാകാം. അപ്പോൾ അയാൾ സ്വപ്നത്തിലിരുന്നും വിചാരം ചെയ്യാം, തീരുമാനിക്കാം ജാഗ്രത മിഥ്യയാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അങ്ങനെയൊരു സംസ്കാരമില്ല. ജാഗ്രതത്തിലെ അനുഭവങ്ങൾ ജാഗ്രതയിൽ നിന്ന് സമ്പാദിക്കുന്ന സംസ്കാരം, അതനുസരിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിന് ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ജാഗ്രതത്തിൽ ദൃഢമായ വിചാരത്തിന്റെ സംസ്കാരം ഉണ്ടെങ്കിൽ സ്വപ്നത്തിൽ ചെല്ലുമ്പോൾ സ്വപ്നം കാണുമ്പോഴും അയാൾ സ്വപ്നം കാണുന്നത് ഇതായിരിക്കും, പ്രപഞ്ചം മിഥ്യയാണ് എന്നൊക്കെയുള്ള സ്വപ്നങ്ങളായിരിക്കും അയാൾ കാണുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ തീരുമാനിക്കാം, ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നമ്മുടെ ജാഗ്രതയിലെ വികാര വിചാരങ്ങളനുസരിച്ചല്ലേ കാണുന്നത്. ഇത് മാറണം. ഇത് മാറിയിട്ട് ജാഗ്രതത്തിൽ വിചാരം ദൃഢമാവണം. ദൃഢമായാൽ സ്വപ്നത്തിൽ ചെല്ലുമ്പോഴും സ്വപ്നത്തിന് ഇത് സ്വപ്നം കാണാൻ പറ്റും, സ്വപ്നമായ അനുഭവമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. ഈ വിചാരം അവിടെയും വരും, സ്വപ്നത്തിനും വരും. സ്വപ്നത്തിന് നമുക്ക് ഇതേ വിഷയങ്ങൾ തന്നെ വരും. ഇപ്പൊ നമുക്ക് സ്വപ്നത്തിൽ വരുന്ന വിഷയങ്ങൾ നമ്മൾ ജാഗ്രതയിൽ ചിന്തിക്കുന്ന വിഷയങ്ങളെ അവിടെ വരുന്നുള്ളൂ, ഇതൊന്നും വരുന്നില്ല. അതിന്റെ സ്ഥാനത്ത് ജാഗ്രതയിൽ വിഷയം മാറ്റണം, ജാഗ്രതയിൽ മിഥ്യാത്വത്തെ കൊണ്ടുവരണം. ദൃഢമായി കഴിഞ്ഞാൽ അതിന്റെ സംസ്കാരം അനുസരിച്ച് സ്വപ്നത്തിനും ആ മിഥ്യാത്വം ആയിരിക്കും പിന്നെ സ്വപ്നം കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്വപ്നത്തിൽ മിഥ്യാത്വം അനുഭവപ്പെടുന്നില്ല? മിഥ്യാത്വ സംസ്കാരം ദൃഢമാകാത്തതുകൊണ്ട്. ജാഗ്രത ജാഗ്രതയിൽ ദൃഢമായി കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പിന്നീട് സ്വപ്നം കാണുന്നതന്നെ ഇതായിരിക്കും. അങ്കുഷ്ടമാത്ര പുരുഷ അടുത്ത ചോദ്യമാണ്. മധ്യ ആത്മനി തിഷ്ഠതി, അനന്തനായ പുരുഷന് ക്ലിപ്തമായ സ്ഥാനവും വലിപ്പവും നിർണയിച്ചത് കേവലം ധ്യാന സൗകര്യത്തിന് വേണ്ടിയാണ്. അക്കാര്യം ഭാഷ്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അങ്കുഷ്ടമാത്രമാണ്, പെരുവിരലിന്റെ വലിപ്പം ആണ് ആ പുരുഷനെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പുരുഷന് വാസ്തവത്തിൽ അങ്ങനെ ആയതുകൊണ്ടല്ല. കാരണം അണോരണിയാൻ മഹതോ മഹീയാൻ എന്നെല്ലാമുള്ള വാക്യങ്ങൾ വേറെയുണ്ട്. അനന്തം ആനന്ദം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിന്റെ സ്വരൂപം അതാണ്. പക്ഷെ ധ്യാന സൗകര്യത്തിന് വേണ്ടി അതിനെ അങ്കുഷ്ടമാത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്കുഷ്ടത്തിന്റെ അളവുള്ളവൻ എന്നാണ് അങ്കുഷ്ടമാത്ര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു, അങ്ങനെ ധ്യാനിക്കാം. ജ്യോതിസ്വരൂപനായി ഹൃദയത്തിൽ ആത്മാവിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപദേശിച്ചിരിക്കുന്നത്. ശരിയാണ്, ഭാഷ്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അടുത്ത മാണ്ഡൂക്യ ഉപനിഷത്തിൽ സുഷുപ്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന. അടുത്ത മന്ത്രത്തിൽ ഈശ സർവീശ സർവജ്ഞയെന്ന്. എന്തുകൊണ്ടാണ് ഇവിടെ പ്രാജ്ഞനെയും ഈശ്വരനെയും വേർതിരിച്ച് പറയാത്തത്? ഇത് പറയാത്തതിനോട് ഞാൻ സമാനം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളതിന് വിശദീകരിക്കാൻ പറ്റും. പറയാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാത്തതിനെങ്ങനെ സമാനം പറയും? ഏഷ സർവീശ്വരേഷ സർവജ്ഞ ശാന്തര്യാം എന്നിങ്ങനെ പറയുന്നു. ഏകീഭൂത അർത്ഥമെന്താണ്? ഇവിടെ സർവജ്ഞ എന്നാൽ സർവവിഷയം അറിയുന്നവൻ എന്നാണോ? ഇല്ല, ഈ സുഷുപ്തി എന്ന് പറയുന്നത് സർവർക്കും അനുഭവമുള്ള കാര്യമാണ്. അവിടെ സർവജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് നമ്മുടെ വൃഷ്ടിയുടെ ഈ അനുഭവത്തിൽ സുഷുപ്തനായി അനുഭവപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നാദികളിൽ സർവവിഷയങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അവിടെ വിഷയങ്ങളെല്ലാം വിട്ട് ഏകാന്തനായിരിക്കുന്നു. അപ്പോൾ സർവീശ്വരൻ സർവജ്ഞൻ എന്നെല്ലാം പറയുന്നത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിന് ശരി തന്നെയാണ്. കാരണം ഇവിടെ ഈശ്വരനും ജീവനും രണ്ടല്ല, സർവീശ്വരൻ തന്നെയാണ് അവിടെ സുഷുപ്തനായിരിക്കുന്നത്. പരമമായ അർത്ഥത്തിൽ സർവീശ്വരനെന്നോ സർവജ്ഞനെന്നോ എന്ത് വേണോ ഈശ്വരനെ വിളിക്കാം, അങ്ങനെ ഇരിക്കുന്നു. സർവത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന വ്യവഹാരങ്ങൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നുണ്ട് അതിനെന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അല്ല, ഇനി സർവത്തെ അറിയുന്ന സർവീശ്വരനാണ് പരമാത്മാവാണെന്നുള്ള അർത്ഥത്തിൽ എടുത്താലും ദോഷമില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സർവീശ്വരൻ തന്നെ ഇവിടെ ജീവഭാവത്തെ പ്രാപിച്ച് മായ അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടി ജീവഭാവത്തെ പ്രാപിച്ച് അതൊരു ജാഗ്രത സ്വപ്ന സുഷുതികളിലൂടെയെല്ലാം കടന്ന് ആ സുഷുതിയിൽ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും പറയാം. അത് ഏത് രീതിയിൽ വിശദീകരിച്ചാലും ആ തത്വത്തെക്കുറിച്ച് ശരിയായ ബോധം ഉണ്ടാവണമെന്നുള്ളതാണ് വ്യാഖ്യാനത്തിന്റെ ഉദ്ദേശം. ആ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും സാങ്കേതികതയിൽ തൂങ്ങിയുള്ള വാദമല്ല. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിയായ തത്വബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചാലാണോ നമുക്ക് ആത്മതത്വത്തെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടാകുന്നത്, ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാം. പിന്നെ രീതിയിലേ പാടുള്ളൂന്നില്ല. പിന്നെ ഒരു സാങ്കേതികമായ രീതിയിലുള്ള വാദങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ തത്വബോധത്തിന് വേണ്ടി ആയിരിക്കത്തില്ല, അത് ഈ വാദിക്കുന്നവനെ പരാജയപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. അപ്പോൾ വേദാന്ത വിചാരം എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ളതല്ല. അത് വിദണ്ഡ ജൽപ്പം എന്നൊക്കെ പറയുന്ന വാദങ്ങളുണ്ട്, എതിരാളികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ സാങ്കേതികത്വത്തിനാണ് പ്രാധാന്യം, തത്വത്തിന് പ്രാധാന്യമില്ല. ചിലപ്പോൾ അസംബന്ധമാണെങ്കിലും വാദിച്ച് ജയിച്ചെന്നിരിക്കും, ശരിയല്ലാത്ത കാര്യം ശരിയാണെന്ന് സമർത്ഥിച്ചെന്നിരിക്കും. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള തത്വബോധമാണ് വ്യാഖ്യാനത്തിന്റെ വിശദീകരണത്തിന്റെ ഉദ്ദേശം. ഏത് രീതിയിൽ നമുക്ക് ശരിയായ തത്വബോധം ഉണ്ടാകുമോ ആ രീതിയിൽ വ്യാഖ്യാനിക്കാം, അതിന് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ സർവ്വവിഷയവും എന്ന് പറയുമ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി, സർവമാണെങ്കിൽ അത് നമുക്ക് തന്നെ അറിയാം. അവിടെ സുഷുപ്തി നമ്മുടെ അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. പാണ്ഡവ്യത്തിൽ പറയുന്നത് സർവജ്ഞനെന്നോ സർവീശ്വരനെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. ആ സുഷുപ്തനായിരിക്കുന്ന പുരുഷൻ ഭൂത, വർത്തമാന, ഭാവി, സർവത്തെയും സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്ന് നമുക്ക് അനുഭവം ഇല്ലല്ലോ, നമ്മളങ്ങനെ അറിയുന്നില്ലല്ലോ. അപ്പൊ സർവജ്ഞനെന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥം കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു പുരുഷൻ തന്നെയാണ് അനാദിയായി ഈ സർവ്വ വ്യവഹാരങ്ങളും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അനേക ജന്മങ്ങൾ ജനിച്ചതും മരിച്ചതും. ഇത് തന്നെയാണ് ആ പരമാത്മാവായിരിക്കുന്നത് എന്നെല്ലാം അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അത് സർവജ്ഞനെന്നും പറയാം. നമ്മൾ അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. വ്യാഖ്യാനത്തിന്റെ സാമർഥ്യമല്ല അവിടെ ഉദ്ദേശം, തത്വബോധമാണ് ഉദ്ദേശം. സാമർഥ്യമുള്ളവർക്ക് എന്തും ഏതിനും ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം, ഏത് ന്യായത്തെയും അന്യായമാണെന്ന് പറയാം, ഏത് അബദ്ധത്തെയും സുബദ്ധമാക്കാം. അതൊക്കെ ബുദ്ധിയുടെ കഴിവാണ്. അതുകൊണ്ട് തത്വബോധം ഉണ്ടാവണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനം എന്ന് പറയുന്നത് തത്വബോധത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് ഏത് രീതിയിൽ നമുക്ക് തത്വബോധം ഉണ്ടാകുന്നു ആ രീതിയിൽ ആ ശബ്ദങ്ങളുടെ അർത്ഥത്തെ ഗ്രഹിക്കാം. ജ്ഞാനമാർഗത്തിൽ നിർവികൽപ്പ സമാധിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് അത് വേറെ ചോദ്യമാണ്. ഇതിൽ തന്നെ രണ്ട് മാർഗമുണ്ട്, യോഗവും മനനവും കൂടി യോജിപ്പിച്ച് പോകുന്ന വഴി, അത് വിശദീകരിക്കും. ജീവൻ മുക്തി വിവേകം പോലെയുള്ള കൃതികളെല്ലാം അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ യോഗ അനുഷ്ഠാനവും വേദാന്ത വിചാരവും രണ്ടും കൂടി കൊണ്ടുപോകുന്നു. അതായത് ഈ ബ്രഹ്മസൂത്രത്തിൽ തന്നെ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യും, യമം, നിയമം, ആസനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സമ്മതമായ കാര്യങ്ങളാണ്. പക്ഷേ ആ വൃത്തി നിരോധത്തിലൂടെ മഹാവാക്യ ശ്രവണത്തേക്ക് ഒഴിവാക്കി വൃത്തി നിരോധത്തിലൂടെ സമാധിയെ പ്രാപിച്ച് മോക്ഷത്തെ പ്രാപിക്കുക എന്ന് പറയുന്ന വഴി അദ്വൈതി സ്വീകരിക്കുന്നില്ല. അതേസമയം ശ്രവണം, മനനം, നിധ്യാസനം എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ പറയുന്ന നിധ്യാസനം എന്ന് പറയുന്നതിന് ഉപാസന ധ്യാനമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ശ്രുതിവാക്യത്തെ കൂടി അവിടെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് അഹംഗ്രഹ ഉപാസന അങ്ങനെ ധ്യാനത്തിലൂടെ പോകുമ്പോൾ ഇത്തരം സമാധി അനുഭവങ്ങൾ, അസംപ്രജ്ഞാത സമാധി, ആ സമാധിയിൽ തത്വബോധം ഉണ്ടാവുക, ആ തത്വബോധത്തിലൂടെ മോക്ഷം ഉണ്ടാവുക, ഇങ്ങനെ പറയുന്നതെല്ലാം സ്വീകരിക്കുന്ന ആചാര്യന്മാരും ഉണ്ട് അദ്വൈതികളിൽ തന്നെ. യോഗ വേദാന്തം എന്ന് പറയുന്നു, ഇതിനെ അംഗീകരിക്കാത്തവരുമുണ്ട്. അംഗീകരിക്കുക എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ യോഗമാർഗത്തിലൂടെ അല്ലാതെ തന്നെ കേവലം വിചാരത്തിലൂടെ തന്നെ ആത്മബോധം ഉണ്ടായി ഇത്തരം പറയുന്ന സവികൽപ്പം, നിർവികൽപ്പങ്ങളെന്നൊക്കെ പറയുന്ന ഈ സമാധി ഭേദങ്ങളൊന്നും കൂടാതെ തന്നെ ജ്ഞാനമുണ്ടായി മോക്ഷമാകാം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അത് അധികാരി ഭേദമനുസരിച്ച്, വാസനാ ഭേദമനുസരിച്ച് ഇതിനെല്ലാം അദ്വൈതത്തിൽ നിലനിൽപ്പുണ്ട്. യോഗവാസന ഉള്ളവർക്ക് ആ അതിനെ കൂടെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാം ആ വഴിക്ക്. അതായത് ഇപ്പം ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള അതുപോലെയാണ്. ഭക്തിയും ജ്ഞാനവും രണ്ടും രണ്ടാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ജ്ഞാനത്തിന്റെ വഴി വേറെ, ഭക്തിയുടെ വഴി വേറെ. പക്ഷെ അദ്വൈതത്തിൽ തന്നെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്നു. ജ്ഞാനവും ഭക്തിയും അവസാനം ഒരു സ്ഥലത്തെത്തിച്ചേരുന്നു. അതായത് അദ്വൈതിയുടെ ജ്ഞാനത്തെ ദ്വൈതിയുടെ ഭക്തി അംഗീകരിക്കുന്നില്ല. ദ്വൈത സമ്പ്രദായത്തിൽ പറയുന്ന ഭക്തിയെ അദ്വൈതിയുടെ ജ്ഞാനം രണ്ടും രണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തിയുടെ പരമമായ അവസ്ഥ എന്ന് പറയുന്നത് പരാഭക്തി എന്ന് പറയുന്നതിനാണ് പരാജ്ഞാനം രണ്ടും ഒന്നാണെന്ന് പറയുന്നത്. അങ്ങനെ ഭക്തിയെയും ജ്ഞാനത്തെയും സമന്വയിപ്പിക്കുന്ന പോലെ യോഗത്തെയും അല്ലെങ്കിൽ സമാധിയും ജ്ഞാനത്തെയും അദ്വൈതത്തിൽ സമന്വയിപ്പിക്കാം, അത് പ്രാധാന്യമുണ്ട്. മനന നിധ്യാസനങ്ങളിൽ കൂടി ഏതേത് വിഘ്നങ്ങളാണ് പരിഹരിക്കപ്പെടുന്നതെന്ന്, അതായത് വിഘ്നങ്ങൾ ഇന്നതിന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അനന്തമാണ് ജന്മം, അനേക കോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ജന്മം വന്നിരിക്കുന്നത്. ബഹുവിനാം ജന്മനാം അന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ജന്മത്തിൽ എത്രയെത്ര വിഘ്നങ്ങളുണ്ട് അത് ജീവന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈശ്വരന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സിദ്ധപുരുഷന്മാർക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അണിമാതി ഐശ്വര്യങ്ങളുള്ള സിദ്ധന്മാർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പൂർണ്ണമായി ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏത് വിഘ്നങ്ങളെ നശിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നുള്ളതിന് പൊതുവായി നമുക്ക് പറയാം, ഭാവിയിൽ വന്ന് തടസ്സം ചെയ്യാൻ നിൽക്കുന്ന വിഘ്നങ്ങൾ, ആഗാമി വിഘ്നങ്ങൾ അത് വരാം. ഇപ്പോൾ അത് തടസ്സം ചെയ്യുന്നില്ല, പക്ഷെ ഭാവിയിൽ വന്ന് തടസ്സം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വിഘ്നങ്ങളുണ്ട്. ആ വിഘ്നങ്ങൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ ശ്രവണാദി സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും തത്വബോധം ഉണ്ടാകുന്നില്ല. കാരണം ഇനി ജന്മത്തിന് കാരണമായ സംസ്കാരം അന്ധകരണത്തിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ജന്മം ഉണ്ടായേ തീരും. അപ്പോൾ അത് പൂർത്തിയാകുന്നില്ല. അങ്ങനെ പൂർത്തിയാകാതെ
ജനിക്കുന്നവരെയാണ് യോഗഭ്രഷ്ടന്മാരെന്ന് പറയുന്നത്. ശുചീനാം ശ്രീമതാം ദേഹി യോഗഭ്രഷ്ടോ അഭിജായതി എന്ന് പറയുന്ന അതാണ്. അതയാൾ ശരിയായ മാർഗത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ വിഘ്നങ്ങളുള്ളതുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പൂർത്തിയാകാതെ ഈ ജന്മത്തിൽ മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ശുചീനാം ശ്രീമതാം ദേഹി ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ വന്ന് ജനിച്ച് അത് പൂർത്തിയാക്കുന്നു. എന്നുവെച്ചാൽ ആത്മീയമായി അനുകൂലതയുള്ള സാഹചര്യങ്ങൾ വന്ന് ജനിച്ച് പൂർത്തിയാക്കുന്നു എന്ന് പറയും. യോഗഭ്രഷ്ടൻ എന്ന് പറയും. യോഗഭ്രഷ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെ യോഗമാർഗത്തിൽ സഞ്ചരിക്കുകയും നീണ്ട എന്തെങ്കിലും കൊള്ളരുതായ്മകൾ കാണിച്ച് ഇത് വിട്ടുപോകുകയും ചെയ്യുന്നവരല്ല യോഗഭ്രഷ്ടൻ എന്ന് പറയുന്നത്. അവർ ശരിയായ മാർഗത്തിൽ തന്നെ അവസാനം വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും വിഘ്നങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാതെ ശരീരം നശിച്ചു പോവുകയും ചെയ്യുന്നവരാണ് യോഗഭ്രഷ്ടന്മാർ. അവർക്ക് നല്ല ജന്മം കിട്ടുന്നു. അസമയം യോഗമാർഗത്തിൽ സഞ്ചരിക്കുകയും ആ യോഗ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടി സംഭവിച്ച് അതായത് അസാൻമാർഗീയ മാർഗങ്ങളിലേക്കൊക്കെ പോവുകയോ ധർമ്മവിരുദ്ധമായ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുകയോ ചെയ്ത് ഈ യോഗമാർഗത്തിൽ നിന്ന് ഭ്രംശം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഉണ്ടാകുന്ന നരക അനുഭവം എന്നാണ് പറയുന്നത്. നരകജന്മങ്ങളാണ് അവർക്ക് വിധിച്ചിരിക്കുന്നത്. അവർ യോഗഭ്രഷ്ടന്മാരല്ല, അത് ആരൂഢ പതിതന്മാരെന്ന് പറയും. അത് പതിതന്മാരാണ്, അവരെ പതിതന്മാരെന്ന് പറയും, ഭ്രഷ്ടന്മാരെന്ന് പറയുന്നത്. ഭ്രംശിക്കുക എന്ന് വെച്ചാൽ മാർഗ അങ്കുഷ്ഠമാത്ര പുരുഷ അടുത്ത ചോദ്യമാണ്. മധ്യ ആത്മനിതിഷ്ഠതി, അനന്തനായ പുരുഷന് ക്ലിപ്തമായ സ്ഥാനവും വലിപ്പവും നിർണയിച്ചത് കേവലം ധ്യാന സൗകര്യത്തിന് വേണ്ടിയാണ്. അക്കാര്യം ഭാഷ്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അങ്കുഷ്ഠമാത്രം, പെരുവിരലിന്റെ വലുപ്പം ആണ് ആ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പുരുഷൻ വാസ്തവത്തിൽ അങ്ങനെ ആയതുകൊണ്ടല്ല. കാരണം അണോരണീയാൻ മഹതോ മഹീയാൻ എന്നെല്ലാമുള്ള വാക്യങ്ങൾ വേറെയുണ്ട്. അനന്തം ആനന്ദം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിലുള്ള സ്വരൂപം അതാണ്. പക്ഷേ ധ്യാന സൗകര്യത്തിന് വേണ്ടി അതിനെ അങ്കുഷ്ഠമാത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്കുഷ്ഠത്തിന്റെ അളവുള്ളവൻ എന്നാണ് അങ്കുഷ്ഠമാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അത് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ധ്യാനിക്കാം. ജ്യോതിസ്വരൂപനായി ഹൃദയത്തിൽ ആത്മാവിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണത് അങ്ങനെ ഉപദേശിച്ചിരിക്കുന്നത്. ശരിയാണ്, ഭാഷ്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അടുത്ത മാണ്ഡൂക്യ ഉപനിഷത്തിൽ സുഷുപ്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന.